ആവശ്യനേരത്ത് ഒട്ടും വൈകാതെ തക്ക സമയത്തിന് സഹായത്തിനെത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ശാലോം ടി വി ചെയർമാനും പ്രശസ്ത ധ്യാനഗുരുവും എഴുത്തുകാരനുമായ ഫാദർ ജോസഫ് വയലിൽ സി എം ഐ. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം കോവിഡ് 19 പകർച്ചവ്യാധി കേരളത്തിൽ രൂക്ഷമായ കാലം. ഞാനൊരു കോളേജിലാണ് താമസം. കോവിഡ് മൂലം കോളേജ് പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. ഞാനും സഹായിയായ ചേട്ടനും മാത്രം കോളേജ് കെട്ടിടത്തിൻ്റെ രണ്ടറ്റത്തായി താമസിക്കുന്നു. കോവിഡ് പിടിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചാണ് ജീവിതം. എങ്കിലും ഒരു ദിവസം കേടായ ഫോൺ നന്നാക്കുവാൻ രണ്ട് കടകളിൽ പോകേണ്ടി വന്നു. കൂടാതെ ചുരുക്കം ചില വ്യക്തികളുമായും സമ്പർക്കമുണ്ടായി. ഫലമോ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡ് പോസിറ്റീവായി. വിവരം അധികാരികളെ അറിയിച്ചു. ഒന്നുകിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാം, അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്ന് താമസിക്കാം എന്ന് അധികാരികൾ പറഞ്ഞു. ഒറ്റയ്ക്കാകുമ്പോൾ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇറങ്ങി നടക്കാനും മറ്റും സൗകര്യമുണ്ടല്ലോ എന്ന ചിന്തയിൽ കോളേജിൽ തന്നെ താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതെല്ലാം സംഭവിച്ചത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ അതേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാണ്. അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ മകൻ്റെ ഭാര്യ ഫോൺ ചെയ്ത് ചോദിച്ചു, കോവിഡ് ആണെന്ന് കേട്ടല്ലോ. അവർ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്പർവൈസറായി സേവനം ചെയ്യുകയാണ്. പക്ഷെ ഞാൻ ബന്ധുക്കളെ ആരെയും അറിയിക്കാത്ത കാര്യം എങ്ങനെ അവർ അറിഞ്ഞുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അവർ തുടർന്നു, വേഗം ഇങ്ങോട്ട് പോരെ, ഇവിടെ അഡ്മിറ്റാകാം, വേറെയും അസുഖങ്ങളുള്ള ആളല്ലേ. ഞാൻ ഒഴിഞ്ഞു മാറി. കൂടുതലാവുകയാണെങ്കിൽ വരാമെന്നും തനിയെ വാഹനമോടിക്കാൻ കഴിയില്ലെന്നുമൊക്കെ പറഞ്ഞു നോക്കി. ആ സാഹചര്യത്തിൽ വേറൊരാളെ ഡ്രൈവിംഗിനായി വിളിക്കാൻ കഴിയുകയുമില്ലല്ലോ. ഉടനെ അവർ പറഞ്ഞു, ഞാൻ ആശുപത്രിയുടെ ആംബുലൻസ് ഇപ്പോൾ അങ്ങോട്ടയക്കും, അതിൽ കയറി ഇങ്ങ് പോന്നേക്കണം. അവർ ഫോൺ കട്ട് ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ICU ആംബുലൻസ് എത്തി. പിന്നെ പോകാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളെടുത്ത് ആംബുലൻസിൽ കയറി. അപ്പോൾ ശരീരവേദന, കാൽവേദന എന്നിവയുണ്ട്. പെട്ടെന്നൊരു തൊണ്ടവേദനയും തുടങ്ങി. അങ്ങനെ സൈറൺ മുഴക്കുന്ന ICU ആംബുലൻസിൽ ഒരു മെയിൽ നഴ്സിൻ്റെ പരിചരണത്തിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് യാത്ര. 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അപ്പോഴേക്കും വിഷമങ്ങൾ കൂടി. വീൽചെയറിലാണ് എമർജൻസി മെഡിസിൻ യൂണിറ്റിലേക്ക് പോയത്. പരിശോധനകൾക്ക് ശേഷം അവർ നൽകിയ ഗുളികയും വെള്ളവും തൊണ്ടയിൽ നിന്നും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരുന്നു അപ്പോഴേക്കും. പിന്നീട് ഒരു ദിവസം മുഴുവൻ ഉമിനീർ പോലും ഇറക്കാൻ കഴിയാതെ കഴിഞ്ഞുകൂടി. പിറ്റേന്ന് രാവിലെ പ്രധാന ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്നെ അമ്പരപ്പിച്ചു. നമ്മുടെ രക്തത്തിൽ ഡി ഡൈമർ എന്നൊരു ഘടകമുണ്ട്. ഈ ഘടകമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. സാധാരണയായി ഒരു യൂണിറ്റ് രക്തത്തിൽ ഡി ഡൈമറിൻ്റെ അളവ് 500-ൽ താഴെയായിരിക്കും. അത് 5000 യൂണിറ്റായാൽ അപകടകരമാണ്. രക്തം കൂടുതൽ കട്ട പിടിക്കും. അതിനാൽ രക്തയോട്ടം കുറയും. അത് സ്ട്രോക്കിനും ഹൃദയസ്തംഭനത്തിനും കാരണമാകാം. എന്നാൽ എൻ്റെ രക്തത്തിൽ ഡി ഡൈമറിൻ്റെ അളവ് 10,000 എത്തിയിരിക്കുന്നു. എന്നിട്ടും എനിക്ക് സ്ട്രോക്കും ഹൃദയസ്തംഭനവും ഉണ്ടായില്ല എന്ന് കണ്ട് എല്ലാവർക്കും അതിശയം. തലേന്ന് രാത്രി തന്നെ ആശുപത്രിയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഒന്നുകിൽ സ്ട്രോക്ക് വന്ന് ഞാൻ മുറിയിൽ കിടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാകാം. എന്തായാലും പിന്നീട് ഒരാഴ്ച ഞാൻ ആശുപത്രിയിൽ കിടന്നു. ഇഞ്ചക്ഷനും മരുന്നുകളും പരിചരണവും ദൈവാനുഗ്രഹവുമെല്ലാം കൂടി എന്നെ സുഖപ്പെടുത്തി. നഴ്സിംഗ് സൂപ്പർവൈസറായ ബന്ധു എൻ്റെ രോഗവിവരം അറിഞ്ഞതും ഒരത്ഭുതമായിരുന്നു. കോവിഡാണെന്നറിയുന്നതിന് മുമ്പ് കുളത്തുവയൽ നിർമ്മല ധ്യാനകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നു. കോവിഡ് പോസിറ്റീവായപ്പോൾ ദിവ്യബലിക്കെത്താൻ കഴിയില്ല എന്നറിയിച്ചു. എൻ്റെ പെങ്ങളുടെ ഒരു മകൾ MSMI സന്യാസ സഭയിൽ സിസ്റ്ററാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു കോൺവെൻറ്റിലുള്ള ആ സിസ്റ്റർ എന്തോ ആവശ്യത്തിന് കുളത്തുവയലിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നറിഞ്ഞു. പെങ്ങളുടെ മകൾ ഉടനെ അവരുടെ സഹോദരൻ്റെ ഭാര്യയായ മിംസ് ആശുപത്രിയിലെ മേൽപ്പറഞ്ഞ നഴ്സിംഗ് സൂപ്പർവൈസറെ വിളിച്ച് എൻ്റെ രോഗവിവരമറിയിച്ചു. എന്നെ വിളിച്ച് വിവരം അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് പെങ്ങളുടെ മകൾ ഈ നഴ്സിംഗ് സൂപ്പർവൈസറെ വിളിച്ച് എൻ്റെ രോഗവിവരം പറഞ്ഞത്. അതറിഞ്ഞയുടൻ ആ സഹോദരി എന്നെ വിളിക്കുകയും ആംബുലൻസ് പറഞ്ഞുവിട്ട് എന്നെ ആശുപത്രിയിൽ എത്തിച്ച് അഡ്മിറ്റ് ചെയ്യുകയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാത്ത ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ദൈവമിടപെട്ട വഴികൾ എത്ര അത്ഭുതകരമാണ്. ഇതെല്ലാം സംഭവിച്ചത് പിറ്റേന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരാം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ മേൽ വിവരിച്ച അത്ഭുതങ്ങളൊന്നും എന്നിൽ സംഭവിക്കുകയില്ലായിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യനേരത്ത് അവരെ സഹായിക്കാൻ നമ്മൾ മനസ്സുവെക്കുന്നത് നമുക്ക് തന്നെ ചിലപ്പോൾ എത്രമാത്രം രക്ഷാകരമായി തീരും എന്ന് ദൈവം എന്നെ വീണ്ടും പഠിപ്പിച്ചു. അമേരിക്കൻ ആധ്യാത്മിക ഗ്രന്ഥകാരനായ ഓറൽ റോബർട്ട്സൺ എഴുതിയ ഒരു വാചകം 1984 വായിച്ചത് ഇന്നും ഞാൻ ഓർത്തിരിപ്പുണ്ട്. നിന്റെ ആവശ്യ നേരത്ത് നിന്നെ സഹായിക്കുവാനായി ദൈവം തക്ക സമയത്ത് തന്നെ വരും. അവിടുന്ന് വരുന്നത് വളരെ നേരത്തെ ആയിരിക്കുകയില്ല, വരാൻ അവിടുന്ന് ഒട്ടും താമസിക്കുകയുമില്ല. ഈ വാചകം ഞാൻ ആയിരക്കണക്കിന് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം വരുന്നത് നമ്മൾ ഉദ്ദേശിച്ച വ്യക്തികളിലൂടെയോ ഉദ്ദേശിച്ച മാർഗങ്ങളിലൂടെയോ ആകണമെന്നില്ല എന്നും കൂട്ടിച്ചേർക്കും. അത്തരം അനേകം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുമുണ്ട്. ഒരിക്കൽ കൂടി ആ കാര്യങ്ങൾ സത്യമാണെന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തിന് മഹത്വം നൽകാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമായവർക്ക് നന്ദി പറയാനും ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം എൻ്റെ ജീവിതത്തിന് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു. ആ അധ്യായമാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. യെശയ്യ 55:8-9 നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവമേ, നന്ദി.